നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. മുന്നണികളെല്ലാം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളോടെ പ്രചാരണ തിരക്കിലുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ സാധ്യതകളെപ്പറ്റി നമ്മളോട് വിശദീകരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ VM സുധീരൻ. സ്വാഗതം VM സുധീരൻ SBS റേഡിയോ മലയാളത്തിലേക്ക്. തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണെന്നറിയാം, ഈ ആദ്യഘട്ട പ്രചരണം പിന്നിടുമ്പോൾ എന്താണ് നിലവിലെ UDFന്റെ സാഹചര്യം?
കേരളത്തിൽ ഈ തവണ UDFന് അനുകൂലമായ നല്ല രാഷ്ട്രീയ സാഹചര്യമാണ് ഉയർന്നു വന്നത്. അതനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറെ കൂടി ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷ വളരെയേറെ ഫലപ്രദമായ രീതിയിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും ഇപ്പോഴും UDFന്റെ സാധ്യതകൾ നല്ല തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്.
സ്ഥാനാർത്ഥി നിർണയം മെച്ചപ്പെടുത്തി എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ വാദത്തിന് കഴമ്പുണ്ടോ? കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കാമോ?
അതായത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഞാൻ അതിന്റെ പൊതു നയം തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഒരു ചർച്ചയ്ക്ക് പിന്നെ മുന്നോട്ട് വരാത്തത്. ഒരു കാര്യം, ഒരു പോസിറ്റീവ് സൈഡുണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾ വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷെ കുറച്ചുകൂടെ ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ ആ വന്ന പുതുമുഖങ്ങളിൽ തന്നെ കൂടുതൽ ജയസാധ്യതയുള്ള, കൂടുതൽ ജനസ്വീകാര്യതയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതിയും മോശമല്ല. ഇപ്പോഴത്തെ സ്ഥിതിയിലും UDFന് നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് തെരഞ്ഞെടുപ്പ് കാണുന്നത്.
ഈ സ്ഥാനാർത്ഥി നിർണയം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തേണ്ട ഒരുക്കങ്ങളെല്ലാം മതിയായ രീതിയിൽ നടത്തിയതായി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ?
അല്ല, അതൊക്കെ ഒരു കാര്യമുണ്ട്. ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെയാണല്ലോ നടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം വളരെ ശരിയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പ്രായോഗികമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനജീവിതത്തിലെ സർവ തലങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള ഈ മാനിഫെസ്റ്റോ ജനങ്ങളെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്യുന്ന ന്യായ് പദ്ധതി, ഒരു കുടുംബത്തിൽ ഇപ്പൊ പ്രളയം മൂലം അല്ലെങ്കിൽ മഹാമാരി മൂലം പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് 6,000 രൂപ വരുമാനം ഉറപ്പുവരുത്തുക, ഈ വർഷം 72,000 രൂപ ഉറപ്പുവരുത്തുക എന്നുള്ളത് വലിയൊരു സ്വീകാര്യത കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല, ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അല്ലെങ്കിൽ ശമ്പള വ്യവസ്ഥ, സേവന വേതന വ്യവസ്ഥ, ഇതേക്കുറിച്ച് പരിശോധിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ശമ്പള കമ്മീഷൻ വെക്കാറുണ്ടല്ലോ. അതേ രീതിയിൽ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ കാലാകാലങ്ങളിൽ അവലോകനം നടത്തി കാലോചിതമായ രീതിയിൽ അത് പരിഷ്കരിക്കുന്നതിന് കമ്മീഷൻ നിയമിക്കുന്നു എന്നുള്ളത് നല്ലൊരു നിർദ്ദേശമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടമ്മമാരുടെ ശാക്തീകരണം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുക, അതേ രീതിയിൽ തന്നെ സംശുദ്ധ ഭരണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഫലപ്രദമായ രീതിയിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കും എന്നുള്ളത് ഒരു നല്ല പ്രഖ്യാപനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ. അതുപോലെ തന്നെ സാധാരണ പൗരന്മാര് സർക്കാരിലോ അധികാര സ്ഥാനങ്ങളിലോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, അവരെ കേൾക്കാനുള്ള ബാധ്യത അതാത് അധികാരികൾക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിൽ റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തും എന്നുള്ള പ്രഖ്യാപനവും വളരെ വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാന കാര്യം, നമുക്കറിയാം വിവരാവകാശ നിയമം വിപ്ലവകരമായൊരു നിയമമാണ്. കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന്റെ മുനെ ഒടിച്ചിരിക്കുകയാണ്. മന്ത്രിസഭാ തീരുമാനം പോലും പുറത്തു കൊടുക്കാൻ വയ്യ. പക്ഷെ യു ഡി എഫ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, വിവരാവകാശ നിയമം അതിന്റെ എല്ലാ അന്തസത്തയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഫലപ്രദമായി നടപ്പിലാക്കും. മന്ത്രിസഭാ തീരുമാനം യഥാസമയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ അപേക്ഷകൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി കൊടുക്കും എന്നുള്ളത് ഉറപ്പുവരുത്തും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ശരിക്കു പറഞ്ഞാൽ സുതാര്യ ഭരണം, സംശുദ്ധ ഭരണം എന്ന യു ഡി എഫിന്റെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും നടപടികളുമായി ഈ മുന്നോട്ടു പോകുന്നതിന് വലിയൊരു സ്വീകാര്യത കൈവന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
ഇത്തരത്തിൽ ഒട്ടേറെ നല്ല വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കുമ്പോഴും സർവേകളെല്ലാം തന്നെ എൽ ഡി എഫിന് അനുകൂലമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
അല്ല, ഈ സർവേകള് ശരിക്കു പറഞ്ഞാൽ ഓരോ സമയങ്ങളിൽ ഉണ്ടാകുന്ന കുറെ പ്രതിഫലിപ്പിക്കും എന്നുള്ളതിനെ ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷേ സർവേകൾ എപ്പോഴും ശരിയാകണമെന്നില്ല. ജനമനസ്സിൽ എന്താണ്, കാരണം ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം മാത്രമാണല്ലോ അതിൽ വരുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ. പക്ഷെ പൊതു വികാരം നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ അത്, കാരണം അത് യു ഡി എഫിന് അനുകൂലമാണെന്നാണ് എൻ്റെ എളിയ വിശ്വാസം. കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ, സാധാരണ രീതിയിൽ പരിശോധിക്കുമ്പോൾ തന്നെ, എന്തിന് മോഡി നയിക്കുന്ന എൻ ഡി എക്ക് എന്തിന് വോട്ട് ചെയ്യണം? ഒരു കാരണവും അതിന് കാണുന്നില്ല. എന്തിന് പിണറായി നയിക്കുന്ന എൽ ഡി എഫിന് വോട്ട് ചെയ്യണം? ഒരു കാരണവും കാണുന്നില്ല. കാരണം ഒരു അടിസ്ഥാനപരമായി ഒരു ഭരണം എന്ന് പറയുമ്പോൾ, ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭരണം എന്ന് പറയുമ്പോൾ, പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും ഗുരുതരമായ വീഴ്ച വരുത്തിയ ഭരണകൂടങ്ങളാണ് മോഡിയുടേതും പിണറായിയുടേതും. അതുകൊണ്ട് ആ രണ്ട് സർക്കാരുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കാനുള്ള ധാർമ്മികമായ അർഹത പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന്റെ പ്രസക്തി പ്രധാനമായി ഉയർന്നു വരുന്നത്.
ഇങ്ങനെ പറയുമ്പോൾ പോലും എൽ ഡി എഫ് കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശബരിമല കൊണ്ട് മാത്രം വോട്ടുണ്ടാക്കാൻ സാധിക്കുമോ?
ഏത് മേഖലയിലാണ് നരേന്ദ്രമോദി സർക്കാരിനും പിണറായി സർക്കാരിനും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്? ഇല്ല എന്ന് തന്നെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ
ഹലോ
കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏറ്റവും വലിയ അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. നരേന്ദ്രമോദി ഭരണകൂടത്തിന് കീഴിൽ അല്ലെങ്കിൽ ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ അധികാരത്തിന് കീഴിൽ നടക്കുന്നത് എന്താണ്? വർഗീയ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എങ്കിൽ, കേരളത്തിലാകട്ടെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഇഷ്ടമില്ലാത്തവരെ വകവരുത്തുന്ന ഒരു കാര്യങ്ങൾ, വളരെ തെറ്റായ കാര്യങ്ങളാണല്ലോ ഈ പിണറായി സർക്കാരിന്റെ അധികാരത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴക്കടൽ മത്സ്യബന്ധന മേഖല, ആ മേഖലയെ വൻകിട കുത്തകകൾക്ക് തെരുതി കൊടുക്കാൻ വേണ്ടി ഈ സർക്കാർ നടത്തിയ കള്ളക്കളിയെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ആരുടെ കൂടെയാണ് ഈ സർക്കാർ? പാവങ്ങളോടൊപ്പമാണോ അതോ ഈ സമ്പന്ന ശക്തികളോടൊപ്പമാണോ? ഇ എം എസിന്റെയും എ കെ ജിയുടെയും അതുപോലുള്ള ആർ സുഗതന്റെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് വന്നു വന്ന് മുതലാളിമാരെ പ്രീണിപ്പിക്കുന്ന പ്രസ്ഥാനമായി നരേന്ദ്രമോദിയുടെ പാതയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം ശബരിമലയാണ്, അതുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ?
അല്ല, ശബരിമല ഒരു വിഷയം തെരഞ്ഞെടുപ്പ്, ശബരിമല ശരിക്കു പറഞ്ഞാൽ ഒരു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രശ്നമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അതൊരു സ്വാഭാവികമായി വന്നത് ശരിക്കു പറഞ്ഞാൽ അത് പിണറായി സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ്. അത് അവര് തന്നെ തുടങ്ങി വെച്ചതാണ്. ശരിക്കു പറഞ്ഞാൽ മന്ത്രി കടകംപള്ളിയുടെ മാപ്പ് പറച്ചിലോടുകൂടിയാണല്ലോ അത് ചർച്ചാവിഷയമായത്. അതിന് ഉത്തരവാദികളും അവർ തന്നെയാണ്. ശബരിമല ഏതെങ്കിലും വിധത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താൻ യു ഡി എഫ് ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അതേ സമയത്ത് അത് സി പി എമ്മിന്റെ നിലപാടിന്റെ ഫലമായിട്ടാണ് അതൊരു ഇങ്ങനൊരു ചർച്ച ഉയർന്നു വന്നത് തന്നെ എന്ന കാര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം കാര്യമായി പ്രതിഫലിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചല്ല പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജനങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ പറയുക, ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് അവരെ നയിക്കുന്നത്. അത് നയിക്കുന്ന അവസരത്തിൽ ഭരണപരമായ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയുടെ സർക്കാർ നടത്തിയ ഭരണപരമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ശരിക്ക് സ്വന്തം അനുഭവത്തിലൂടെ വിലയിരുത്തും. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ രണ്ട് ശക്തികളും നാടിന് ഗുണകരമല്ല. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം. അത് ഇന്ത്യക്ക് ഒരു മാർഗദർശകമായി മാറണം. ഇന്ത്യയിൽ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തിരിച്ചുവരവിന് കളമൊരുക്കുന്ന, ജനാധിപത്യ മതേതര ശക്തികളുടെ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന ഒരു സാഹചര്യത്തിന് നല്ലൊരു തുടക്കം കുറിക്കണം എന്നൊരു വലിയൊരു അദമ്യമായ ആഗ്രഹം ജനമനസ്സിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെ ഈ കാര്യത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്.
തീർച്ചയായും ആ വിഷയത്തിൽ താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതേസമയത്ത് തന്നെ ഈ സാമുദായിക സംഘടനകൾക്കെതിരെ താങ്കൾക്ക് APCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴൊക്കെ വളരെ ശക്തമായ നിലപാടുകൾ താങ്കൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ NSS ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടപെടൽ നടത്തുന്നതായി മുഖ്യമന്ത്രി,
ഞാനിപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോജോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ കൂടുതൽ കാര്യം സംസാരിക്കാം. ഏതായാലും എന്റെ പഴയകാല സുഹൃത്ത് ജോജോയുമായി ഇപ്രകാരത്തിൽ തെല്ലുനേരമെങ്കിലും ആശയവിനിമയം നടത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിജയങ്ങളും നേരെയാണ്.
ശരി ജോജോ, വളരെ നന്ദി. ശ്രീ BM സുധീരൻ, ഒപ്പം താങ്കളുടെ മുന്നണിക്ക് ആശംസകൾ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.